നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ ഒൻപതാം വാക്യം, വംശങ്ങളുടെ പ്രമുഖന്മാർ അബ്രഹാമിൽ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചുകൂടുന്നു, ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ. ആ ഒരു ഭാഗം മാത്രം ഓർപ്പിച്ച് ഏതാനും കാര്യങ്ങൾ ഓർപ്പിക്കാം. ഭൂമിയിലെ പരിചകൾ ദൈവത്തിന് ഉള്ളവയല്ലോ. 89-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വാക്യം കൂടെ നോക്കിയാട്ട്. 89-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വാക്യം. പരിച എന്നുള്ള ഒരു വിഷയം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പരിച ഷീൽഡ്, അത് പഴയ നിയമകാലത്ത് യുദ്ധത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഒരു ഭടന് വലത്തെ കയ്യിൽ വാള് പിടിക്കുകയും ഇടത്തെ കൈ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇതിനെ ഉപയോഗിക്കുന്നതിനായിട്ട് പരിച ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ഭൂമിയിൽ 47-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത് ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളതാണ്. ഈ പരിച ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ലോഹവും മെറ്റല് ഇതിൻ്റെ മുകളിലായിട്ട് ലെതറ് ഇതിനെ വിരിക്കും. ലെതറ് വിരിച്ചിട്ട് അങ്ങനെ അടിയിലെ ലോഹവും മുകളിൽ ലെതറുമായിരിക്കും. അങ്ങനെയാണ് അത് ഉണ്ടാക്കപ്പെടുന്നത്. എന്നാൽ ഈ പരിച തോല് ആയതുകൊണ്ട്, ലെതറായതുകൊണ്ട് അത് ചിലപ്പോൾ വരണ്ടു പോകും. ആ വരൾച്ച ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ചെറിയ ചെറിയ മുറിവുകളുണ്ടായി, അല്ലെങ്കിൽ ഒടുവും ചതവും ഉണ്ടായി, അത് മുറിഞ്ഞ് മുറിഞ്ഞ് കാലക്രമേണ ആ തോല് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള ആ ലോഹം അത് തുരുമ്പ് പിടിച്ച് ചിലപ്പോൾ നഷ്ടമായെന്നും വരും. ഇത് വരാതിരിക്കാനായിട്ട് അതിന് മേൽ എണ്ണ പൂശിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ പൂശുന്നില്ല എങ്കിൽ ആ തോല് നഷ്ടപ്പെടും. ആ ലോഹവും അത് കാലക്രമേണ കൊണ്ട് ആ ലോഹവും അത് നഷ്ടപ്പെടും. അപ്പോൾ ഭൂമിയിലെ പരിച എന്ന് പറയുന്നത് തൻ്റെ വിശുദ്ധന്മാരാണ്. ഈ പരിചയെ വെറുതെ വെച്ചിരിക്കുകയല്ല, അത് യുദ്ധത്തിനായിട്ട് ഉപയോഗിക്കേണ്ടതിന് വെച്ചിരിക്കുകയാണ്. പ്രാചീന കാലത്ത്, ഇന്നത്തെ കാലം പോലെ അല്ല അന്ന്, പ്രാചീന കാലത്ത് ഈ പരിച ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ആ പരിച അത് ശരിയായി യുദ്ധം ചെയ്യണമെങ്കിൽ, ശരിയായി കാര്യങ്ങൾ നടക്കണമെങ്കിൽ എപ്പോഴും എണ്ണ ഇങ്ങനെ പൂശണം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം നിർത്താവട്ടെ. യെശയ്യാ പ്രവചനം അതിൻ്റെ 21-ാം അധ്യായം എടുക്കാം. യെശയ്യാ പ്രവചനം 21-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, പരിചയ്ക്ക് എണ്ണ പൂശുവീൻ. അപ്പോൾ പരിചയ്ക്ക് എണ്ണ പൂശിക്കൊണ്ടിരിക്കണം. പരിചയ്ക്ക് എണ്ണ പൂശുന്നില്ല എങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ അത് വരണ്ടു പോകും, അത് കീറിപ്പോകും, അത് നഷ്ടമായി പോകും. അതുകൊണ്ട് ഒരു ദിവസം എണ്ണ പൂശിയാൽ പോരാ, അത് എപ്പോഴും എണ്ണ പൂശിക്കൊണ്ടേയിരിക്കണം. നാം ശൗലിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ, ശൗല് ഒരു വലിയൊരു പരിചയായിരുന്നു, ദൈവത്തിൻ്റെ ഒരു വലിയ പരിചയായിരുന്നു. ദൈവം ഈ എണ്ണയാൽ അവനെ അഭിഷേകം ചെയ്തു. അവന് അപ്പൻ്റെ കഴിവുകളെ അന്വേഷിച്ച് പോയതായിരുന്നു. നാം മടങ്ങി വരുമ്പോൾ അവൻ കഴിവ് അന്വേഷിച്ച് വരുന്ന ഒരുവനായിട്ടല്ല കാണുന്നത്. പിന്നീടോ ശമുവേല് അവൻ്റെ മേൽ അത് അഭിഷേകം തൈലമൊഴിച്ചു, ചുംബിച്ചു. ചുംബിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, യഹോവ നിന്നെ ദൈവത്തിൻ്റെ പ്രഭുവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. വാസ്തവത്തിൽ ശൗലിന് ഇത് യാതൊരു യോഗ്യതയില്ലായിരുന്നെങ്കിൽ തന്നെയും ശൗല് ദൈവത്തിൻ്റെ അഭിഷിക്തനായി. ശൗല് മടങ്ങി വരുമ്പോൾ താന് തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു ശൗലിൻ്റെ അനുഭവം. മാത്രമല്ല, അന്നുള്ള ആളുകളെല്ലാം കൂടെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലായോ എന്ന് പറയത്തക്കതായ നിലയിലുള്ള ഒരഭിഷേകമായിരുന്നു ശൗലിൻ്റെ അഭിഷേകം. ആ പരിചയത്തിൻ്റെ ജന്മഭൂഷി. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഗിൽബോവ പർവ്വതത്തിൽ ആ പരിച തകർന്നുപോയി. എന്തുകൊണ്ടാണ് ഗിൽബോവ പർവ്വതത്തിൽ ആ പരിച തകർന്നുപോയി എന്നുള്ളത്? രണ്ട് ശമുവേലിൻ്റെ പുസ്തകം 1:21 വാക്യം വായിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. 2 ശമുവേൽ 1:21 വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 ശമുവേൽ, അവിടെ ഗിൽബോവ പർവ്വതത്തിൽ വീരന്മാരുടെ പരിച ഏർന്നു കളഞ്ഞു. വായിച്ചാട്ട്. അതെ, ശൗലിൻ്റെ തൈലാഭിഷേകമില്ലാത്ത പരിച തന്നെ. വീരന്മാരുടെ പരിച ഗിൽബോവ പർവ്വതത്തിൽ എറിഞ്ഞു കളഞ്ഞു. ശൗലിൻ്റെ പരിച തൈല അഭിഷേകമില്ലാത്ത ഒരു പരിചയായിരുന്നു. തൈല അഭിഷേകമില്ലാത്ത ഒരു പരിചയായിരുന്നു. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാലത്ത് യവൻ ശമുവേലിൻ്റെ അടുക്കൽ നിന്ന് കടന്നു വരുമ്പോൾ യവൻ്റെ മേൽ ഒരു അഭിഷേക തൈലമുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ പ്രഭുവായി ദൈവം അവനെ അഭിഷേകം ചെയ്തതാണ്. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ ഗിൽബോവ പർവ്വതത്തിൽ അവൻ പട്ടുപോയി. അവൻ്റെ ആയുധങ്ങൾ പരിച, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പരിച അവൻ എറിഞ്ഞു കളഞ്ഞു. എന്തുകൊണ്ട്? തൈല അഭിഷേകമില്ലാത്ത പരിച. തൈല അഭിഷേകമില്ലാത്ത പരിച ആയതുകൊണ്ട് അവന് യുദ്ധം ചെയ്യുവാൻ അത് കഴിഞ്ഞില്ല. വാസ്തവത്തിൽ അവന് തകർന്നുപോയി. അവന് ഗിൽബോവ പർവ്വതത്തിൽ തകർന്നുപോയി. ഇത് ദൈവമക്കൾക്ക് ഒരു വലിയ പാഠമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നാം തകർന്നു പോകുന്നതായ ഒരു സമയം എപ്പോഴാണ് ചോദിച്ചാൽ, അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ദൈവകൃപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വെറും ചവറാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ദൈവത്തിന് വേണ്ടി വളരെ പ്രവർത്തിച്ച ഒരാളായിരുന്നു ശിംശോൻ. 300 കുറുക്കന്മാരെ പിടിച്ച് അതിൻ്റെ വാലോട് വാല് കൂട്ടിച്ചേർത്ത് ബന്ധം കൊളുത്തി ഫെലിസ്തീനയുടെ വിളവ് നശിപ്പിക്കുവാൻ അവനിടയായി തീർന്നു. അത് അങ്ങനെ ഫെലിസ്തീനർക്ക് വിരോധമായി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ശിംശോന് ഇടയായി തീർന്നു. എന്നാൽ ഒടുവിൽ ശിംശോനെ കുറിച്ച് നാം വായിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചു. ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവന് ഒടുവിലായി ആ ഫെലിസ്തീനയുടെ ഒരു കളിപ്പാവയായിട്ട് മാറി. അവനെ കളിപ്പാവയായിട്ട് മാറ്റിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവൻ്റെ മേലുള്ളതായ അഭിഷേകം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ പരിച എന്താണെന്ന് പറയുന്നുണ്ട്. നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്കൊന്ന് കടന്നു വരാം. എഫേസ്യ ലേഖനം 6:16, അതിൻ്റെ 16-ാം വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 6:16. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ പൗലോസ് റോമാ കാരാഗ്രഹത്തിൽ കിടന്നു. റോമാ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഇങ്ങനെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് പട്ടാളം, പോലീസുകാർ, പാറാവ് സൂക്ഷിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരോരോ മണിക്കൂറുകൾ ഓരോ ഇടവിട്ട് ഒരാൾ നിൽക്കും, അത് കഴിഞ്ഞ് വേറൊരാൾ വരും. അങ്ങനെ നിൽക്കുന്നതായ സമയത്ത് അവർ യൂണിഫോം അണിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് നോക്കുമ്പോൾ അവർ അവരുടെ അര അരയ്ക്ക് കെട്ടിയിട്ടുണ്ട്, അവർ കവചം ധരിച്ചിട്ടുണ്ട്, അവർ ചേരിപ്പെട്ടിട്ടുണ്ട്, അതുപോലെ അവരെ പരിചയെടുത്തിട്ടുണ്ട്, അവരെ ശിരസ്ത്രം ധരിച്ചിട്ടുണ്ട്, കയ്യിൽ വാൾ ധരിച്ചിട്ടുണ്ട്. പൗലോസ് നോക്കുമ്പോൾ തന്നെ സൂക്ഷിക്കുന്ന ആളുകൾ ഏഴ് വിധമാകുന്ന ആയുധങ്ങൾ അവർ ധരിച്ചിട്ടാണ് തന്നെ സൂക്ഷിച്ചു നിൽക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ടാണ് താൻ തൂലിയെടുത്ത് എഫെസൊസിലെ വിശുദ്ധന്മാർക്ക് ഇങ്ങനെ എഴുതി. ഇതൊരു ഭൗതിക പോലീസുകാരനാണെങ്കിലും ആത്മീയ പടയാളി ധരിക്കേണ്ടതായ ഏഴുവിധ വസ്ത്രങ്ങൾ, ഏഴുവിധ ആയുധങ്ങളെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുകയാണ്. ഒന്ന്, എന്താണ് അതിൻ്റെ പതിനാലാം വാക്യം? ആറിൻ്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ അതിലേക്ക് സത്യം കെട്ടണം. അത് നെഞ്ചത്ത് നീതി എന്ന കവചം ധരിക്കണം, കാലിൽ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ചെരുപ്പ് ധരിക്കണം, അത് ഒരു കൈയിൽ, ഇടത്തെ കൈയിൽ വിശ്വാസം എന്ന പരിധി എടുക്കണം. ആ പതിനാറാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇടത്തെ കൈയിൽ വിശ്വാസമെന്ന പരിധ, വലത്തെ കൈയിൽ വാൾ കൊടുക്കണം. അപ്പോൾ വാളെടുത്ത് മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ ശത്രു എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് അവൻ്റെ തീയമ്പുകൾ ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കും. തീയമ്പുകൾ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിധിയാകുന്ന, വിശ്വാസമാകുന്ന പരിധ അത് കാണിച്ചു കഴിയുമ്പോൾ ആ തീയമ്പുകളെല്ലാം വന്ന് അത് തട്ടുമെങ്കിലും എല്ലാം പുറകോട്ട് പോവുകയാണ്. ഒന്നും തന്നെ അത് അപ്പോസ്തലനായ പൗലോസിനെ തകർക്കുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിശ്വാസമെന്ന പരിധ തന്റെ ഇടത്തെ കൈ ഉണ്ടായിരുന്നു. വിശ്വാസമെന്ന പരിധ നാമോ നാമോ അവനെ നാമോ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ നമ്മൾ ജയം പ്രാപിക്കുന്നു. നമുക്ക് ജയമുള്ളത് എങ്ങനെയാണ് ചോദിച്ചാൽ അത് ഈ പരിധ നമ്മുടെ കയ്യിലിരിക്കുന്ന കാലത്തോളം നമുക്കൊരിക്കലും തോൽവിയില്ല, ജയമാണ്. അത് ലോകവും ജഡവും പിശാചും നമ്മെ തോൽപ്പിക്കാനായിട്ട് വന്നാൽ തന്നെയും നാം തോറ്റുപോകുകയില്ല. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ വിശ്വാസം. ലോകത്തെ ജയിച്ച ജയമോ വിശ്വാസമാകുന്നു. അതെ, നമ്മുടെ മുതൽകൂട്ടെന്താണ്? നമ്മുടെ സമ്പാദ്യം എന്താണ്? നമ്മൾ വിളിച്ചിരിക്കുന്നത് എന്താണ്? വിശ്വാസം. വിശ്വാസമാകുന്ന ആ പരിധിയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ആ പരിധിയെ തട്ടുവാൻ, വിശ്വാസത്തെ തട്ടിയുടയ്ക്കുവാൻ ആർക്കും കഴിയില്ല. ഒരാളെ പിടിച്ചെടുക്കുവാൻ ഒരാൾ കഴിഞ്ഞെന്ന് വരാം, ഒരാളുടെ വസ്തു ഒരാൾക്ക് അപഹരിക്കാൻ കഴിഞ്ഞെന്ന് വരാം, ഒരാളുടെ അതേ പണം ഒരാൾക്ക് അപഹരിക്കാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഒരാളേറ്റിരിക്കുന്ന വിശ്വാസം ഒരിക്കലും ഒരാൾക്ക് പിടിച്ചെടുക്കുവാൻ കഴിയില്ല. ഡാനിയേല് സിംഹത്തിന്റെ ഗുഹയിൽ കിടക്കുന്ന ആ സമയത്തും ശത്രുക്കു മേശക്കഥയെന്തോ അതേ അവരെ തീയുടെ നടുവിൽ കിടക്കുന്ന ആ സമയത്തും അവർക്ക് പറയുവാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്ര വലിയ മരണത്തെ ഞങ്ങളെ വിടുവിച്ചിട്ടുണ്ട്, വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ മേലാലും ഞങ്ങളെ വിടുവിക്കും. അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാല്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, വിശ്വാസത്താൽ നീതി നടത്തി, വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായ അടച്ചു, വിശ്വാസത്താൽ വാളിന്റെ വായത്തിന് അവർ തെറ്റി. ലോഹം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവരെവിടെയാണ് താമസം ചോദിച്ചാൽ പാറയുടെ വിളർപ്പുകളിലും വനാന്തരങ്ങളിലും അതേ കാടുകളിലും അവിടെവിടെയായി അവർ വസിച്ചിരുന്നെങ്കിലും, ലോകം അവർക്ക് യോഗ്യമായിരുന്നെങ്കിലും അവരുടെ സമ്പത്ത് എന്താന്ന് ചോദിച്ചാൽ വിശ്വാസമായിരുന്നു. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്റെ ഇടത്തെ കയ്യിൽ വിശ്വാസവും വലത്തെ കയ്യിൽ വാളുമുണ്ടെങ്കിൽ ഒരു ശത്രുവും നിന്നെ തൊടുകയില്ല. പ്രൈസ് ദ ലോർഡ്. എത്ര പേര് പറയാൻ കഴിയും? എത്ര പേർ സ്വാത്രം ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. എന്റെ സമ്പത്ത് ദൈവത്തിന്റെ വചനമാകുന്ന വിശ്വാസമാണ്. ഹല്ലേലൂയ. ഇന്നേക്ക് 49 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മുതല് എൻ്റെ സമ്പാദ്യം വിശ്വാസം മാത്രമായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്കൂൾ ഫൈനൽ വരെ പഠിപ്പിച്ചു. എൻ്റെ വീട്ടിലെ മൂത്ത മകനായിരുന്നു ഞാൻ. അത് വിശ്വാസം പിൻപറ്റിയതായ സമയത്ത് വിശ്വാസം മാത്രമാണ് ഞാൻ പിൻപറ്റിയത്. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പഴയൊരു ട്രങ്ക് മാത്രം, ഒരു പെട്ടി മാത്രം ഞാൻ എടുത്തുകൊണ്ടിറങ്ങി. ഒന്ന് രണ്ടൊന്ന് വസ്ത്രവും അതേ പെട്ടിയും എടുത്തുകൊണ്ടാണ് ഞാൻ കുമ്മനാട്ട ഹൈസ്കൂളിലേക്ക് പോയത്. ഹൈസ്കൂളിലെ പട്ടിണിയുടെ പട്ടിണിയായിരുന്നു അത്. 67 വരെ ഈ വിശ്വാസവുമായി കേരളത്തിന്റെ പല ഭാഗങ്ങൾ സഞ്ചരിപ്പാരിടെയായി. പാസ്റ്റർ കെ സി ജോണിനെ കാണുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. അത് ഞാൻ ഇന്നലെ രാത്രി പരസ്യമായി പറഞ്ഞ ഒരു കാര്യമാണല്ലോ. അത് അങ്ങനെയുള്ള പലര് അനുഗ്രഹിക്കപ്പെടുവാനിടയായിട്ടുണ്ട്. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. അത് 67 കർത്താവിൻ്റെ ആൻഡമൻ ദ്വീപുകളിലേക്ക് ഈ വിശ്വാസമാകുന്ന ഈ പരിചയമായി അവൻ എന്നെ അയച്ചു. ഒറീസയിലേക്ക്, വടക്കേ ഇന്ത്യയിലേക്ക്. 3 വർഷം ഒറീസയിലും 26 വർഷം മധ്യപ്രദേശിലും പ്രവർത്തിക്കുകയാണ്. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ 49 വർഷം ഈ വിശ്വാസമാകുന്ന പരിച എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആയതിനാൽ എൻ്റെ ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു. എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വായും തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ വായും തുറന്ന് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ എന്ന് പകൽക്കാലം പറയട്ടെ. നിനക്ക് വിശ്വാസമാകുന്ന പരിചയ നിന്റെ കയ്യിലുണ്ടെങ്കിൽ, നിന്റെ സമ്പത്ത് അത് മാത്രമാണെങ്കിൽ, നിന്റെ മക്കൾ ഭക്ഷണം കിടക്കേണ്ടി വരികയില്ല. നിന്റെ ഈ സമ്പത്ത് വിശ്വാസമാണെങ്കിൽ നിന്റെ ജോലിക്ക് നിനക്ക് ദൈവം അത് നഷ്ടപ്പെടാൻ ഇടയാക്കുകയില്ല. നിന്റെ ഭാവി വിശ്വാസത്തിൽ മാത്രമാണ്. ഹല്ലേലൂയ. ശത്രു നിന്നെ തകർക്കുവാൻ വരുമ്പോൾ ഹല്ലേലൂയ, ഓ നിന്റെ അഭിഷേകം നഷ്ടപ്പെടാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നഷ്ടപ്പെടാൻ പ്രിയമുള്ളവരെ, എന്നാ ദിനം തോറും ദൈവത്തിന്റെ പൈതല് ഇതിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണ കുറയുന്നെങ്കില് ഹല്ലേലൂയ, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു കർത്താവുള്ള ഒരാൾ നമുക്ക് സ്തോത്രം ചെയ്യാം.